പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഒരു അത്ഭുത പ്രവർത്തനമാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠന വിഷയമാക്കിയത്. ഒരു കുഷ്ഠരോഗിക്ക് നൽകിയ അത്ഭുതകരമായ സൗഖ്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം. അത് മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1-4 വരെയും ലൂക്ക 5:12-16 വരെയും വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. കുഷ്ഠരോഗിയുടെ പ്രത്യേക അവസ്ഥാവിശേഷത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. കുഷ്ഠം എപ്രകാരമാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്നും നമ്മൾ കണ്ടു യേശുവിൻ്റെ കാലത്ത്. കുഷ്ഠരോഗിയുണ്ടായിരുന്ന സമീപനം എന്താണെന്നും നമ്മൾ പഠനവിഷയമാക്കി. ആ കുഷ്ഠരോഗിക്ക് യേശു നൽകുന്ന സൗഖ്യമാണ് നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഇത്രയുമാണ് നമ്മൾ കണ്ടുവച്ചത്. ഇതിൻ്റെ രണ്ടാം ഭാഗം യേശുവിൻ്റെ ഇനീഷ്യേറ്റീവാണ്. വാസ്തവത്തിൽ കുഷ്ഠരോഗി ആവശ്യപ്പെട്ട് അവന് കിട്ടിക്കഴിഞ്ഞു. അവന് സൗഖ്യം ലഭിച്ചു, അവന് ശുദ്ധി ലഭിച്ചു. പക്ഷേ യേശുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനം തീർന്നിട്ടില്ല. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് യേശു അടുത്തതായി ചെയ്യുന്നത്. യേശു അവനെ കർശനമായി താക്കീത് ചെയ്തു പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. രണ്ടു കാര്യങ്ങളാണ് യേശു നിർദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ സംഭവം ആരോടും പറയരുത്. രണ്ട്, നീ പോയി പുരോഹിതൻ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം, ശുദ്ധീകരണ കാഴ്ച നൽകണം, അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കണം. ഒരു ഭാഗത്ത് നിന്ന് ആരോടും പറയരുതെന്നും മറുഭാഗത്ത് നിന്ന് അധികാരികളെടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യണമെന്നും ആവശ്യമായ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. എന്തേ ആരോടും പറയരുത് എന്ന് പറയുന്നു. യേശു ചെയ്ത ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത്രയും വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് എന്തേ ഇത് രഹസ്യമായി സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു? നേരെ മറിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനടുക്കൽ ഒരു ചോദ്യമായി വരുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്നു നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റാരെങ്കിലും ഒരാളെ കാത്തിരിക്കണമോ? ഈ ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. 7-ാം അധ്യായം 22-ാമത്തെ വാക്യം, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അപ്പോഴേ കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു എന്നത് എല്ലാവരും അറിയുന്ന ദൃശ്യമായ ഒരടയാളമാണ്. യേശുവാണ് രക്ഷകൻ എന്നതിൻ്റെ അടയാളം. അപ്പോൾ യേശു മിശിഹായായിട്ട് കടന്നു വന്നിരിക്കുകയാണ്, രക്ഷകനാണ്, ക്രിസ്തുവാണ്, യേശുവിലൂടെ ദൈവത്തിൻ്റെ ഭരണം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു എന്നതിൻ്റെ വ്യക്തമായൊരടയാളമായി ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ കുഷ്ഠരോഗി കിട്ടുന്നത് സൗഖ്യത്തെ രേഖപ്പെടുത്തുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇത് ആരോടും പറയരുത് എന്ന് പറയുന്നു? ഇതുമാത്രമല്ല, പലതവണ യേശു ഇങ്ങനെ ആവർത്തിക്കുന്നതായി മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. പിശാചു ബാധിതരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അത് പറയരുത് എന്ന് പറയുന്നു. ശിഷ്യന്മാരോടും പറയുന്നു, നിങ്ങളിത് ആരോടും പറയരുത്. യേശു മിശിഹായാണ്, അഥവാ ക്രിസ്തുവാണ്, ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനും രാജാവുമാണ് യേശു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് യേശു പറയുന്നത് ഇതാരോടും പറയരുത്. ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. മറ്റു സുവിശേഷങ്ങളിൽ ചുരുക്കമായിട്ട് അവതരിപ്പിക്കുമെങ്കിലും മർക്കോസാണ് ഈ പ്രമേയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുക. മെസയാനിക രഹസ്യം എന്നാണ് ഇതിനെ ബൈബിൾ പഠിതാക്കൾ വിശേഷിപ്പിക്കുക. മെസയാനിക് സീക്രട്ട്, മിശിഹായെ സംബന്ധിക്കുന്ന രഹസ്യം, അഥവാ യേശു മിശിഹായാണെന്ന യാഥാർത്ഥ്യം, സത്യം രഹസ്യമായി സൂക്ഷിക്കണം എന്ന ഒരു നിലപാട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണും. ഇതിന് വ്യക്തമായ ചില ഉദ്ദേശങ്ങളും ചില ലക്ഷ്യങ്ങളും അതുപോലെ ചില പരിമിതികളുമൊക്കെയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ ഒരു വിശദീകരണം കാണും. 9-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം, അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മലമുകളിൽ വെച്ച് രൂപാന്തരപ്പെട്ട സംഭവം, മോശയും ഏലിയായും യേശുവിനോടൊപ്പം മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട സംഭവമാണ്. ആരോടും പറയരുത് എന്ന് പറയുക. യേശുവിൻ്റെ മഹത്വം ദർശിച്ചവർ അത് ആരോടും പറയരുത്. അതിനൊരു പരിധിയുണ്ട്. എന്താണ് ആ പരിധി? മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ, മനുഷ്യപുത്രൻ്റെ പുനരുത്ഥാനം വരെ, യേശു മരിച്ച് ഉയർക്കുന്നതുവരെ ഈ രഹസ്യം രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. അതിനുശേഷമാണ് പറയേണ്ടത്. വ്യക്തമാകുന്നൊരു കാര്യം, യേശു യഥാർത്ഥത്തിൽ മിശിഹായാണെന്ന് അഥവാ എപ്രകാരമുള്ള ക്രിസ്തുവാണ് യേശുവെന്ന് മനസ്സിലാവണമെങ്കിൽ അവൻ്റെ മരണവും ഉത്ഥാനവും കഴിയണം. മരണത്തിനും ഉത്ഥാനത്തിനും മുമ്പ് യേശുവിനെ മിശിഹായായി പ്രഘോഷിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾക്ക് ഒത്തിരി സാധ്യതയുണ്ട്. അത് പിന്നെ നമ്മൾ കാണുകയും ചെയ്യും. യഥാർത്ഥത്തിൽ മിശിഹ എന്ന് പറയുന്നുണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എപ്രകാരമുള്ളൊരു മിശിഹായായിട്ടാണ് യേശു ഇവിടെ അവതരിച്ചിരിക്കുന്നത്, അത് മനസ്സിലാകണമെങ്കിൽ ക്രൂശിതൻ്റെ അടുത്തു നിൽക്കണം. കുരിശിൻ ചുവട്ടിൽ നിന്ന് ശതാധിപനോട് പറയുക, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. കുരിശുമെടുത്തവനെ അനുഗമിക്കുകയും കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയും കുരിശിന് ക്രൂശിതന് അഭിമുഖമായി നിന്നുകൊണ്ട് ക്രൂശിതൻ മരിക്കുകയും ചെയ്യുന്നത് കാണുന്നതുവരെ യേശു മിശിഹായാണെന്ന് പറയരുത്. കാരണം ക്രൂശിതനായൊരു മിശിഹായെക്കുറിച്ചാണ്. അവഹേളിതനും പരിത്യക്തനും നിന്ദിതനുമായ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട ഒരു മിശിഹായായിട്ടാണ് യേശു സ്വയം അവതരിപ്പിക്കുക. അതുകൊണ്ട് ഇപ്രകാരം ഒരു മിശിഹായെക്കുറിച്ച് അവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാതെ യേശുവിനെ മിശിഹായായിട്ട് ഏറ്റുപറയുമ്പോൾ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ടാവും. യേശുവിനെ രാജാവായി അവരോധിക്കാൻ ശ്രമിക്കുകയും യേശുവിൻ്റെ പിന്നാലെ ആയുധമെടുത്ത് യുദ്ധത്തിനൊരുങ്ങുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ സുവിശേഷകന്മാർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:14-15 മരുഭൂമിയിൽ വെച്ച് അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ച സംഭവം കണ്ടുകഴിഞ്ഞവർ ഇപ്രകാരമാണ് യോഹന്നാൻ അവരെക്കുറിച്ച് പറയുന്നത്. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട് ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. ഇങ്ങനെ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ളതുകൊണ്ടാണ് യേശു പറയുന്നത്, നീ ഇതാരോടും പറയരുത്. അതേസമയം ഇത് രഹസ്യമായി സൂക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാണ്. ഇപ്രകാരം കുഷ്ഠരോഗിയായിരുന്നവന് സൗഖ്യം ലഭിച്ചാൽ തീർച്ചയായിട്ടും ചോദിക്കും, നിനക്ക് എങ്ങനെ സൗഖ്യം ലഭിച്ചു? അത് അവൻ പറയാൻ ബാധ്യസ്ഥനാണ്, അത് പറയുകയും ചെയ്യും. ഇത് രേഖപ്പെടുത്തുന്ന സുവിശേഷകൻ തന്നെ പറയുന്നുണ്ട്, ഈ രഹസ്യമായി കാത്തു സൂക്ഷിക്കാൻ സാധിച്ചില്ല. ഇതൊരു സാഹിത്യരൂപമാണ്, ലിറ്റററി ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ യേശുവിൻ്റെ മിശിഹാത്വം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറയുകയും അതേസമയം ആ രഹസ്യം സൂക്ഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് മർക്കോസിൻ്റെ രചനയുടെ ഒരു സവിശേഷതയാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്. യേശു തന്നെ പറയും, നീ പോയി പുരോഹിതന് സാക്ഷ്യം ആയി നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. ആദ്യം ഗോ ആൻഡ് ഷോ യുവർ സെൽഫ്. നീ നിന്നെ കുഷ്ഠരോഗിയായി വിധിച്ച് പുറത്താക്കിയത് പുരോഹിതനാണ്. കാരണം പുരോഹിതൻ്റെ കടമയിൽപ്പെട്ടതാണ് കുഷ്ഠം ബാധിച്ച മനുഷ്യനെ തിരിച്ചറിയുകയും ആ തിരിച്ചറിവനുസരിച്ച് അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുക എന്നത്. ഇനി ആ പുരോഹിതൻ തന്നെയാണ് ഇവനെ സൗഖ്യം ലഭിച്ചവനായി തിരിച്ചറിഞ്ഞ് സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കേണ്ടത്. പോയി കാണിച്ചു കൊടുക്കുക. അവിടെ കാണിച്ചു കൊടുക്കുന്നതിൽ പല ധ്വനികളുണ്ടാവും. ആദ്യത്തേതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. പുരോഹിതൻ തന്നെ സാക്ഷ്യപ്പെടുത്തട്ടെ നിനക്ക് സൗഖ്യം ലഭിച്ചു എന്നത്. ആ സാക്ഷ്യത്തിന് ആവശ്യമായ കാഴ്ചകൾ സമർപ്പിക്കണം. മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിന് വേണ്ടി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക. അത്ര എളുപ്പമായൊരു കാര്യമായിരുന്നില്ല അത്. ലേവ്യരുടെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ദീർഘമായി രേഖപ്പെടുത്തുന്നുണ്ട് ശുദ്ധീകരണ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. ശുദ്ധീകരണത്തിന് തുടക്കത്തിൽ ആദ്യം ഇത് പറയും, 14:1-3 ശുദ്ധീകരണത്തിന് അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ്, അവനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്തുപോയി അവനെ പരിശോധിക്കണം. രോഗി സുഖം പ്രാപിച്ചിട്ടുണ്ടാ ശുദ്ധിയുള്ള 2 പക്ഷികൾ, ദേവദാരു, ചെമന്ന നൂല്, ഈസോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറേ കർമ്മങ്ങൾ. പിന്നീട് 8-ാം ദിവസം 10 മുതലുള്ള വാക്യങ്ങൾ 8-ാം ദിവസം അവൻ ഊനമറ്റ 2 ആൺകുഞ്ഞാടുകളെയും 1 വയസ്സുള്ള ഊനമറ്റ 1 പെണ്ണാട്ടിൻകുട്ടിയെയും അതോടൊപ്പം ധാന്യബലിക്കായി എണ്ണ ചേർത്ത 10 ഏഫ നേരിയമാവും 1 ലോഗ് എണ്ണയും കൊണ്ടുവരണം. ഒക്കെ ചെലവ് കൂടിയ സാധനങ്ങളാണ്. എന്നാൽ 21-ാം വാക്യം, അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി പ്രായശ്ചിത്ത ബലിക്കായി നീരാജനം ചെയ്യാൻ ഒരു മുട്ടാടിനെയും ധാന്യബലിക്ക് എണ്ണ ചേർത്ത 10-ൽ 1 ഏഫ നേരിയമാവും ഒരു ലോഗ് എണ്ണയും കൊണ്ടുവരണം. കൂടാതെ അവൻ കഴിവനുസരിച്ച് പരിഹാര ബലിക്കും ദഹനബലിക്കും 1 വീതം 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഇങ്ങനെ വലിയ ചെലവ് കൂടിയ കർമ്മങ്ങളൊക്കെയാണ് യേശു പറയുന്നത് ഇവനോട് അനുഷ്ഠിക്കാൻ. നിയമം ഉണ്ടാക്കിയത് യേശുവല്ല, നിയമം പണ്ടേയുള്ളതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ സമൂഹത്തിൽ അംഗമായി തിരിച്ചെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചേ മതിയാവും. അതുകൊണ്ട് പാവപ്പെട്ടവൻ്റെതായ ഒരു കാഴ്ചയെങ്കിലും കൊടുക്കണം, എങ്കിലേ അവന് സാക്ഷ്യം ലഭിക്കൂ. യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ മാതാപിതാക്കന്മാർ പാവപ്പെട്ടവരായതുകൊണ്ട് ആടിനെ കൊടുക്കാൻ കഴിവില്ലാത്തവരായതുകൊണ്ട് 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻകുഞ്ഞുങ്ങളെയോ കൊണ്ട് കൊടുത്തവരാണ്. ഇങ്ങനെ കാഴ്ചകൾ കൊടുക്കാനായിട്ട് യേശു ആവശ്യപ്പെടുന്നു. നിയമം ലംഘിക്കുകയല്ല, നിയമം അനുസരിക്കുകയും അനുസരിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് യേശു ചെയ്യുന്നത്. അങ്ങനെ പുരോഹിതന് സാക്ഷ്യം അവന് ലഭിക്കണം, സമൂഹത്തിൽ അവന് തിരിച്ചു വരാൻ സാധിക്കണം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ സുവിശേഷ ഭാഗത്ത് ശ്രദ്ധേയമായ മറ്റു 2 ചില കാര്യങ്ങളുണ്ട്. അതിനാദ്യത്തേത് അവന് കരുണ തോന്നി എന്ന പദമാണ്. എല്ലാ മലയാള ഇംഗ്ലീഷ് വിവർത്തനങ്ങളിലും ഇങ്ങനെയായിരിക്കും കാണുക, പക്ഷേ ചില ഇംഗ്ലീഷ് വിവർത്തനങ്ങളിൽ ഫുട്നോട്ടായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. കരുണ തോന്നി എന്നതിന് പകരം ക്രോധത്തോടെ എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നുവെന്ന്. യേശു ഈ കുഷ്ഠരോഗിയെ കാണുമ്പോൾ അവന് കരുണ തോന്നി എന്ന് പറയുന്നതിന് പകരം അവൻ ക്രോധത്തോടെ കൈ നീട്ടി എന്നാണ് പറയുക. അത് ഒറിജിനൽ ആയിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തുകൊണ്ട് ഈ ഹതഭാഗ്യനായ ഇപ്രകാരം വലിയ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഈ രോഗിയെ കാണുമ്പോൾ യേശുവിന് ക്രോധം തോന്നുന്നു? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതിന് സമാനമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഇവിടെ ഒരു സൂചന മാത്രം നൽകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു. യേശുവിന് ക്രോധമുണ്ടായത് കൈശോഷിച്ച മനുഷ്യൻ്റെ ദയനീയാവസ്ഥ കണ്ടിട്ടല്ല. ആ ദയനീയാവസ്ഥയിലായി കഴിയുന്ന മനുഷ്യനോട് അവിടെ ഉണ്ടായിരുന്ന നിയമജ്ഞർക്കും ഫരിസേയർക്കും ഉണ്ടായിരുന്ന ആ ഒരു നിസ്സംഗതാ മനോഭാവം കൊണ്ടാണ്. യേശു സാബത്തിൽ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി സൂക്ഷ്മദൃഷ്ടിയോടെ നോക്കിയിരുന്നവരാണ് ആ നിയമജ്ഞന്മാർ. അവരോടാണ് യേശു ചോദിക്കുക, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? യേശു സാബത്തിൽ രോഗശാന്തി നൽകിയാൽ അത് കുറ്റമായി കണ്ടുപിടിച്ച് യേശുവിനെതിരെ ആരോപണം ഉന്നയിക്കാനായിട്ട് കാത്തിരുന്നവരോട് യേശു ചോദിച്ചു, ഏതാണ് നിയമാനുസൃതം, നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ? അതിന് അവർ ഒരു മറുപടിയും പറഞ്ഞില്ല. നിസ്സംഗരായിരുന്നു, അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടാണ് യേശു ക്രോധത്തോടെ നോക്കുക. അപ്പോഴ് ഈ രോഗിയുടെ ദയനീയാവസ്ഥ കണ്ടിട്ടല്ല, ആ രോഗിയെ ആ ദയനീയാവസ്ഥയിലാക്കിയ ഒരു നിയമ സംവിധാനത്തിനെതിരെയാണ് യേശുവിൻ്റെ ക്രോധം അവിടെ ജ്വലിച്ചത്. സഹജീവികളെ നിയമത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവനെ അശുദ്ധനാക്കി അഭിശപ്തനാക്കി സമൂഹത്തിൻ്റെ പുറം പോക്കിലേക്ക് വലിച്ചെറിയുന്ന ആ നിയമജ്ഞരുടെ ഹൃദയ കാഠിന്യം യേശുവിൽ ക്രോധം ജനിപ്പിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് തീ വാർന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലൊരവസ്ഥയല്ലേ ഇവിടെയും? കരുണ തോന്നി ഈ പാവപ്പെട്ട കുഷ്ഠരോഗിയോട്. പക്ഷേ ഈ രോഗിയെ അശുദ്ധനാക്കുകയും അവൻ ദൈവത്തിൻ്റെ ശാപം പേറുന്നവനാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും അവൻ നരകത്തിനർഹനാണെന്ന് വിധി എഴുതുകയും ചെയ്ത ആ ഒരു മത നിയമ സംവിധാനത്തിനെതിരെയുള്ള യേശുവിൻ്റെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ സുവിശേഷകൻ ഉപയോഗിച്ച ഒരു പദമായിരിക്കാം അവൻ ക്രോധത്തോടെ നോക്കിയെന്നത്. അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകുന്നതുകൊണ്ടാവാം. പിന്നീട് വന്ന കയ്യെഴുത്ത് പ്രതികളിൽ ക്രോധത്തോടെ എന്നതിന് പകരം കരുണ തോന്നി എന്ന് രേഖപ്പെടുത്തുന്നത്. അതേസമയം ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന മർക്കോസിൻ്റെ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ ഈ വികാരം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. സാധാരണ ബൈബിൾ പഠിതാക്കൾ പറയാറുണ്ട്, ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വികാരത്തെക്കുറിച്ച് അധികമൊന്നും പ്രതിപാദിക്കാറില്ല എന്ന്. വികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എങ്കിലും യേശുവിൻ്റെ കരുണയുടെ സുവിശേഷം, ദൈവത്തിൻ്റെ കരുണയുടെ പ്രകടനമായിട്ടാണ് ലൂക്കായുടെ സുവിശേഷം കാണുന്നത്. അവിടെ ഈ സംഭവം രേഖപ്പെടുത്തുമ്പോൾ യേശു എന്തെങ്കിലും വികാരം പ്രകടമാക്കുന്നത് ലൂക്ക പറയുന്നില്ല. ലൂക്ക 5:13 യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ. ഒരുപക്ഷേ ക്രോധത്തോടെ എന്ന പദം അസ്വീകാര്യമായതിനാലാവാം ലൂക്ക അതുപേക്ഷിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഒറിജിനൽ ക്രോധത്തോടെ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് ആ സാഹചര്യത്തിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി വ്യക്തമാക്കുന്നതായിരിക്കും. ക്രോധം രോഗിയോടല്ല, രോഗത്തോടുമല്ല, ആ രോഗത്തെ സ്വീകരിച്ച, ആ രോഗിയോടും മനുഷ്യ സമൂഹം സ്വീകരിച്ച സമീപനത്തോടാണ്. ഇനി രണ്ടാമത്തേത്, അവൻ കർശനമായി താക്കീത് ചെയ്തു എന്ന വാക്കാണ്. കർശനമായി താക്കീത് ചെയ്തു എന്ന വാക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിവർത്തനമാണ്. സ്ട്രിക്ട്ലി വാണിങ് ഹിം. പക്ഷേ എന്താണ് ഈ താക്കീത്? എന്താണ് ഈ കർശനമായി താക്കീത് ചെയ്യുക? അതിൻ്റെ ഒറിജിനൽ ഹീബ്രു, ഒറിജിനൽ ഗ്രീക്ക് എടുക്കുകയാണെങ്കിൽ ഒരു കുതിര ഉണ്ടാക്കുന്നൊരു ശബ്ദം പോലെയാണ്. സ്നോർട്ടിങ് ഓഫ് എ ഹോഴ്സ് എന്ന് പറയും, മുക്രയിടുന്ന കുതിരയുടെ പോലെ ശബ്ദം. അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് പോലെയാണ് ഈ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. എംബ്രിമാവോമായി എന്നാണ് ഗ്രീക്ക് വാക്ക്. അപ്പോഴ് ഉള്ളിലുള്ള അസ്വസ്ഥതയും ദുഃഖവും വേദനയും ക്രോധവും എല്ലാം കൂടി പുറത്തു വരുന്ന ഒരു ശബ്ദം. ആ ഒരു ശബ്ദത്തിനാണ് ഇവിടെ ശക്തമായി കർശനമായി താക്കീത് എന്ന് പറയുക. അപ്പോൾ യേശു ഒട്ടും സംതൃപ്തനല്ല ഈ രോഗിയുടെ അവസ്ഥയിൽ. പ്രത്യേകിച്ചും ഈ രോഗിയെ എപ്രകാരമാണ് സമൂഹം കാണുന്നതെന്നതിൽ, എന്തുകൊണ്ട് ഈ മനുഷ്യനെ പുറം പോക്കിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു? രോഗിയായവന് ശുശ്രൂഷയാണ് ആവശ്യം, അവഗണനയും അവഹേളനവുമല്ല. ഇങ്ങനെ ഒരു പാവപ്പെട്ട രോഗിയെ ഇപ്രകാരം അവശനായി, പരിത്യക്തനായി, പാവിയായി മുദ്രയൂത്തിയ സമൂഹത്തിനെതിരെയുള്ള യേശുവിൻ്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ആ സംഭവമാണ് ഇവിടെ കർശനമായ താക്കീത് കൊണ്ട് അർത്ഥമാക്കുക. കർശനമായ താക്കീത്, അവനെ പറഞ്ഞയച്ചു എന്ന് ഞാൻ വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ വലിയ ദുഃഖവും ഈ സംവിധാനത്തോടുള്ള പ്രതിഷേധവും എല്ലാം പ്രകടമാക്കുന്ന ഒരു സംഭവം. ഇനി അടുത്തതായിട്ട് എന്താ സംഭവിക്കുക? അവൻ പുറത്ത് ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തീർച്ചയായിട്ടും അതുതന്നെയാണ് സുവിശേഷകൻ്റെയും ഉദ്ദേശ്യം. അരുത് എന്ന് പറഞ്ഞെങ്കിലും അവനത് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചില്ല. അവൻ ദേവാലയത്തിൽ പോയതിനെക്കുറിച്ചല്ല പറയുന്നത്, അവൻ ജനമധ്യത്തിലേക്ക് പോയതിനെക്കുറിച്ചാണ്. അവൻ സാക്ഷിയായി തീർന്നു. പുരോഹിതൻ മാത്രമല്ല അവൻ സാക്ഷ്യം നൽകുന്നത്, പുരോഹിതൻ സാക്ഷ്യം നൽകേണ്ടതാണ് ഇവൻ ശുദ്ധനായി എന്നുള്ളത്. ആ സാക്ഷ്യം ലഭിച്ചു കഴിയുമ്പോൾ ഇവന് സന്തോഷത്തോടെ സമൂഹമധ്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. കണ്ടവരോടെല്ലാം പറയും, എന്നെ സുഖപ്പെടുത്തിയത് യേശുവാണ്, എനിക്ക് സൗഖ്യം നൽകിയത് യേശുവാണ്, യേശു എന്നെ തൊട്ടു, അവൻ്റെ സ്പർശനം എന്നെ എനിക്ക് സുഖം നൽകി. ഇനി ആരും അവനെ നിശബ്ദനാക്കാൻ കഴിയുകയില്ല. ആരുടെ മുമ്പിലും അവൻ തുറന്നു പറയും. അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ കാരുണ്യം അവനത് വെട്ടി തുറന്നു പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞു, ഓടി നടന്നു പറയുകയാണ്. എത്ര പറഞ്ഞാലും തീരാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും തിളച്ചു പൊങ്ങുന്ന വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ഥ. ഇങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞത്. യേശുവിനെ അടുത്തറിഞ്ഞ ആളുകൾ അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനെക്കുറിച്ച് ആരോടും പറയരുന്നു, പിന്നീട് സാൻഹെദ്രിൻ സംഘം വിലക്കും, ഇന്ന് പല രാഷ്ട്രീയ അധികാരികളും വിലക്കും, പല രാജ്യങ്ങളിലും യേശുവിൻ്റെ പേര് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ യേശുവിനെ തൊട്ടറിഞ്ഞവർ, യേശുവിൻ്റെ കരസ്പർശം കിട്ടിയവർ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ എന്നെ സുഖപ്പെടുത്തി, അവനെനിക്ക് സൗഖ്യം നൽകി, അവൻ എന്നെ ശുദ്ധനാക്കി, അവനെന്നെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മറ്റെല്ലാവരും വെറുതെ എന്നെ പുറന്തള്ളിയപ്പോൾ അവൻ എന്നെ സ്വീകരിച്ചു, മറ്റാർക്കും വേണ്ടാത്തവനായിരുന്ന എന്നെ യേശു സ്വീകരിച്ചു. ഇത് പറയും. ഇത് പറഞ്ഞുകൊണ്ട് ആളുകൾ കൂടുതൽ കൂടുതൽ യേശുവിനെ അറിയാനിടയായി. അതുകൊണ്ട് എന്താ സംഭവിക്കുക? തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. എന്താ അതിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. മർക്കോസ് അത് പറയുന്നുമില്ല. എന്തുകൊണ്ട് യേശുവിന് പരസ്യമായി പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല? ആൾക്കൂട്ടത്തെ ഭയന്നുകൊണ്ടല്ല, കാരണം യേശു ആൾക്കൂട്ടത്തെ സ്വീകരിക്കുന്നവനാണ്, സ്വാഗതം ചെയ്യുന്നവനാണ്. ആളുകൾ വരുമ്പോൾ യേശു ഓടി അകന്നു പോകുന്നില്ല. രാജാവാക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് മാത്രമേ യേശു അകന്നു പോകുന്നുള്ളൂ. സൗഖ്യം പ്രതീക്ഷിച്ച്, വചനം പ്രതീക്ഷിച്ച് വരുന്നവരിൽ നിന്ന് യേശു ഒരിക്കലും അകന്നു പോകുന്നില്ല. പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അതിനൊരു സൂചനയില്ലേ? ഈ കൈനീട്ടി കുഷ്ഠരോഗിയെ സ്പർശിച്ചവൻ ആ സ്പർശത്തിലൂടെ കുഷ്ഠരോഗിയുടെ അശുദ്ധി സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ് പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന്. കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നവൻ ശവത്തെ സ്പർശിക്കുന്ന പോലെയാണ് നമ്മൾ കണ്ടു. ഒരു ദിവസത്തേക്ക് അവൻ അശുദ്ധനായിരിക്കും. ഒരുപക്ഷെ ഇങ്ങനെ സ്വയം അശുദ്ധനായതുകൊണ്ടാണോ യേശുവിന് പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വന്നത്? നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും യേശു ജനങ്ങൾ നടന്നു പോവുകയല്ല, ജനങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ഇതിന് വ്യക്തമാവുന്നൊരു ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ ഈ സൗഖ്യദായകമായ കരസ്പർശം ഒരു വിലയും കൊടുക്കാത്ത സ്പർശമായിരുന്നില്ല. സുഖം നൽകുന്നതിലൂടെ യേശു സ്വയം ഏറ്റെടുക്കുകയാണ് അശുദ്ധികൾ, അവൻ്റെ വേദനകൾ, അവൻ്റെ ദുഃഖങ്ങൾ, അവൻ്റെ മുറിവുകൾ. മുറിപ്പെട്ടവരുടെ മുറിവുകൾ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ മുറിവുണക്കുന്നത്. അശുദ്ധനായവൻ്റെ അശുദ്ധി സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ ശുദ്ധി നൽകുന്നത്. ആരാണെന്നെ തൊട്ടത് എന്ന് തിരിഞ്ഞ് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കും, ജനം മുഴുവനും ചുറ്റും കൂടി നിന്നെ തിക്കുമ്പോൾ നീ ചോദിക്കും എന്താ അർത്ഥമുള്ളത്? അല്ല, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയതായിട്ട് ഞാൻ അറിയുന്നു. അപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യം നൽകുമ്പോൾ അവൻ തന്നെ മുറിവുകൾ ഏറ്റെടുക്കുകയാണ്. അവൻ്റെ മുറിവുകളിലൂടെയാണ് നമുക്ക് സൗഖ്യം ലഭിക്കുക. നമ്മുടെ അശുദ്ധികളാണ് അവൻ ഏറ്റെടുക്കുന്നത്. പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നെങ്കിൽ യേശുവിൻ്റെ സൗഖ്യദായകമായ പ്രവർത്തനങ്ങൾ വലിയ വില കൊടുത്ത പ്രവർത്തനങ്ങളായിരുന്നു. ആ സൗഖ്യം നൽകുന്ന ശക്തി ഒഴുകുന്നതവൻ്റെ കുരിശിരുന്നാണ്. നമ്മൾ യേശുവിൻ്റെ സൗഖ്യദായകമായ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ആ പ്രവർത്തനം സമൂഹത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ അടുത്ത തവണ പഠിക്കുന്നതാവും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ യേശുവെ, കരുണ തോന്നി കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയതുപോലെ ഞങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ. തകർന്ന ഹൃദയങ്ങളിലേക്ക് അങ്ങയുടെ ആശ്വാസം കടന്നു വരട്ടെ. അശുദ്ധമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് ശുദ്ധമാക്കണമേ. അങ്ങയുടെ സ്നേഹം, പിതാവിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയാൻ കർത്താവെ ഞങ്ങൾക്കിടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.